بسم الله الرحمن الرحيم يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون وإذا لقوا الذين آمنوا قالوا آمنا وإذا خلوا إلى شياطينهم قالوا إنا معكم إنما نحن مستهزئون
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه أجمعين وبعد نعم بلوغ المرامل صفة الصلاة അതാണ് വിശദീകരിക്കുന്നത് സിഫത്ത് സലാത്തിൽ അവസാനത്തെ അഞ്ച് ഹദീസുകളാണ് നമ്മൾ വിശദീകരിക്കുന്നത് അടുത്ത ആഴ്ച സഹുവിൻ്റെ സുജൂദുമായി ബന്ധപ്പെട്ട് ഉള്ള ബാബാണ് സുജൂദ് സഹ് ഇത് സിഫത്ത് സലാത്തിൽ അവസാനത്തെ അഞ്ച് ഹദീസുകൾ ഒന്നാമത്തെ ഹദീസ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ് വാൻ മുആദ് ഇബ്നു ഇബ്നി وعن معاذ بن جبل رضي الله تعالى عنه أن رسول الله صلى الله عليه وسلم قال له أوصيك يا معاذ لا تدعن دبر كل صلاة أن تقول اللهم أعني على ذكرك وشكرك وحسن عبادتك وحسن عبادتك رواه أحمد وأبو داود والنسائي بسند قوي لا بسند قوي طيب ഒന്നാമത്തെ ഹദീസ് നിസ്കാരത്തിന്റെ അവസാനത്തിൽ ചൊല്ലേണ്ട ഒരു ദിക്റിനെ കുറിച്ചാണ് ഹദീസ് ഉദ്ധരിക്കുന്ന ആരിൽ നിന്നാണ് മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു നിന്നാണ് ആരാ മുആദ് ബിനു ജബൽ മുആദ് ബിനു ജബൽ അദ്ദേഹം മുഹാജിറ അൻസാരി മുആദ് ബിനു ജബൽ അൻസാരിയാണ് അദ്ദേഹം ബനു ഖസ്റജ് ഗോത്രക്കാരനാണ് അതുകൊണ്ട് തന്നെ മുആദ് ബിനു ജബൽ ഇബ്നു അംർ ഇബ്നു ഔസ് അംർ ബിനു ഔസ് ആണ് അദ്ദേഹത്തിന്റെ വലിയപ്പാന്റെ പേര് മുആദ് ബിനു ജബൽ ഇബ്നു അംർ ഇബ്നു ഔസ് അൽ അൻസാരി അൽ ഖസ്റജി മുആദ് ബിനു ജബൽ അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം അന്ന് ശരീരത്തിൽ രോമം വരെ മുളച്ചിട്ടില്ല എന്നാണ് അമ്രതായിരിക്കും അദ്ദേഹം അഖബയിൽ പങ്കെടുത്തു എന്നാണ് ബദറിൽ പങ്കെടുത്തിട്ടുണ്ട് ബദറിൽ പങ്കെടുത്ത മുആദിന് 20 വയസ്സാണ് 20 വയസ്സ് മുആദ് റളിയല്ലാഹു അൻഹു വളരെ പ്രസിദ്ധനായ സഹാബിയാണ് ഹിജ്റയുടെ 18-ലാണ് അദ്ദേഹം സിറിയയിൽ മരണപ്പെട്ടു ഹിജ്റയുടെ 18 സിറിയയിൽ അമ്മവാസിൽ പടർന്ന പ്ലാഗ് രോഗത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത് മരണപ്പെടുന്നത് മുആദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പ് നാളുകളിൽ മുആദിനെ യമനിലേക്ക് പറഞ്ഞയക്കണം അവിടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് ആലമു ഉമ്മത്തി ബിൽ ഹലാലി വൽ ഹറാം മുആദ് ബിനു ജബൽ എന്റെ ഉമ്മത്തികളിൽ ഹലാൽ ഹറാമിനെ കുറിച്ച് കൂടുതൽ പാണ്ഡിത്യമുള്ള ആള് മുആദ് ബിനു ജബലാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ യമനിലേക്ക് പറഞ്ഞയച്ച് ദീന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മുആദ് ഇനി നിങ്ങൾ മടങ്ങി വരുമ്പോൾ എന്നെ കണ്ടുകൊള്ളണമെന്നില്ല. നിങ്ങൾ എന്റെ പിന്നെ പള്ളിയുടെയും എന്റെ ഖബറിന്റെയും അരികിലൂടെ ആയിരിക്കും നിങ്ങൾ വരിക എന്ന് പറയുന്നത്. അപ്പൊ മാതൃതയെല്ലാം അവന് കരഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു എന്നൊക്കെ ഹദീസിൽ കാണാം. കരച്ചിലിനെ എതിർത്ത് കരയാൻ പാടില്ല എന്ന് പറഞ്ഞു. മാതൃതയല്ലാഹു തആലാനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് റദീഫാണ്. റദീഫ് എന്നാണ് എന്താ ആ പിന്നിൽ സഞ്ചരിക്കുന്ന വ്യക്തി. റസൂലുള്ളാഹി ഉഫൈർ എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ കോവർ കഴുത ഉണ്ടായിരുന്നു. ഉഫൈർ ആ കഴുതപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിലിരുന്ന് സഞ്ചരിച്ചിരുന്ന ആളാണ് ആര്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല. അതുകൊണ്ടാണ് ഹദീസിൽ കാണാം അതദ്നീമ ഹഖുൽ അബീദ് അലല്ലാഹ് വ ഹഖുൽ അലൽ അബീദ് എന്നൊക്കെ പറഞ്ഞ ഹദീസ് ഇല്ലേ, അത് അദ്ദേഹമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അലാകുല്ലിൻ പ്രസിദ്ധനായ സഹാബിയാണ് ആര്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആലാനു. അദ്ദേഹം പറയാണ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഖാല ലഹു അദ്ദേഹത്തോട് പറഞ്ഞു, ഊസീക യാ മുആദ്, മുആദെ ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു. ഊസീക നിങ്ങളോട് ഞാൻ വസീയത്ത് ചെയ്യുന്നു. യാ മുആദ്, മുആദെ ഇതിന്റെ വേറെ ലഫ്ളിൽ യാ മുആദ് ഇന്നി ഉഹിബ്ബുക എന്നുള്ളത്. യാ മുആദ്, മുആദെ ഇന്നി ഉഹിബ്ബുക, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടുന്നു. ഇവിടെ ഊസീക യാ മുആദ്, മുആദെ നിങ്ങളോട് ഞാൻ വസീയത്ത് ചെയ്യുന്നു. എന്താ വസീയത്ത്? ലാ തദഅന്ന, നിങ്ങൾ ഉപേക്ഷിക്കരുത്. ലാ തദഅന്ന ഉപേക്ഷിക്കുക തന്നെ ചെയ്യരുത്. തൗഹീദിന്റെ നൂൻ. ദുബുറ കുല്ലി സലാത്തിൻ, എല്ലാ നമസ്കാരങ്ങളുടെയും ദുബുറിൽ അവസാനത്തിൽ. വലൈക്കും സലാം. അൻതഖൂൽ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ. അൻതഖൂൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ എന്താ പ്രാർത്ഥിക്കണേ? എന്താ പ്രാർത്ഥിക്കേണ്ടത്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. എന്താ ഇതിന്റെ മാന? അല്ലാഹുമ്മ അഇന്നി, അല്ലാഹുമ്മ അല്ലാഹുവേ അഇന്നി, നീ എന്നെ സഹായിക്കണമേ. അലാ ദിക്രിക, ആ നിനക്ക് ദിക്റെടുക്കുവാൻ, നിന്നെ സ്മരിക്കുവാൻ. വ ശുക്രിക, നിനക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ. വ ഹുസ്നി ഇബാദതിക, നിനക്കുള്ള ഇബാദത്തിനെ നന്നാക്കുവാൻ, നന്നായി ഇബാദത്തെടുക്കുവാൻ, ശുക്ർ അർപ്പിക്കുവാൻ, ദിക്റിൽ കഴിയുവാൻ. അള്ളാഹുവെ നീ എന്നെ സഹായിക്കണമേ എന്നുള്ളതാണ് അതിന്റെ മാന. മുആദ് റളിയല്ലാഹു തആല അന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നൽകിയ വസീയത്താണിത്. ഊസീക യാ മുആദ്, വേറെ റിവായത്തിൽ ഉഹിബ്ബുക, നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാണ് റസൂലുള്ള പറഞ്ഞത്. അതിനാൽ ഫലാത്തത് അന്ന ദുബ്ര കുല്ലി സലാത്തിന്, എല്ലാ നമസ്കാരങ്ങളുടെയും പിന്നിൽ നിങ്ങൾ ഒഴിവാക്കരുത്. എന്ത് അൻതഖൂൽ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ. പ്രാർത്ഥന അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അപ്പൊ അള്ളാഹ്ക്ക് ഇബാദത്ത് നന്നാക്കാനും അതേപോലെ തന്നെ അള്ളാഹ്ക്ക് ശുക്ർ അർപ്പിക്കുവാനും അള്ളാഹ്ക്ക് ദിക്റെടുക്കാനും ഒക്കെ അള്ളാഹിന്റെ തന്നെ യാനത്ത് വേണം, സഹായം വേണം. അള്ളാഹിൽ നിന്നുള്ള ഒരു താങ്ങും അള്ളാഹിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും ഇല്ലെങ്കിൽ അതിന് കഴിയില്ല. അപ്പോ ആ സഹായം കിട്ടാൻ വേണ്ടിയിട്ടുള്ള തേട്ടാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നമ്മള് അസ്സലാത്തു ഖൈറുമിനും എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഹയ്യാല സലാഹ്, ഹയ്യാല ഫലാഹ്, ഹയ്യാല സ്വലാത്ത്, ഹയ്യാല ഫലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാഹവ വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് പറയും. ഈ ലാഹവ വലാ ഖുവത്ത ഇല്ലാ എന്നുള്ള എന്താണ്? സഹായത്തേട്ടാണ്, ഇസ്തിയാനത്താണ് അത്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശേഷിയും ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ നീ എന്നെ സഹായിക്കണമേ എന്ന തേട്ടാണത്. കാരണം അള്ളാഹുവിന്റെ സഹായം മുഖ്യമാണ്. എന്തിന്? നമ്മൾ പള്ളിയിലെത്താനും വേണ്ട വിധം ഇബാദത്ത് നന്നാക്കാനും അള്ളാഹ്ക്ക് ദിക്റെടുക്കാനും ഒക്കെ ഉള്ള ആ തൗഫീഖ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തേട്ടാണ്. നിസ്കാരത്തിന്റെ ഒടുവിൽ ദുആക്ക് ജവാബുള്ള ടൈമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സമയത്ത് പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് ഇത് മസ്തായിട്ടും നിസ്കാരത്തിന്റെ അവസാനത്തിൽ ദുആ ഇരക്കേണ്ടതുണ്ട്. ഇവിടെ ദുബറ കുല്ലി സലാത്തിന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു ദുബറു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഗതിയുടെ ലാസ്റ്റ് എന്നർത്ഥം പറയും, ഒരു സംഗതിക്ക് പിന്നിൽ എന്നും പറയും, അതിന് ഹെൽഫ് ബാക്കിൽ എന്നർത്ഥത്തിൽ പറയും, അല്ലെങ്കിൽ ഒരു സംഗതിയുടെ ലാസ്റ്റ് എന്ന് പറയും. അപ്പൊ ഇത് ചെല്ലേണ്ടത് എപ്പോഴാണ്? ഇത് ചെല്ലേണ്ടത് നിസ്കാരത്തിൽ സലാം കിട്ടുന്നതിന് മുമ്പാണ്. ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, സലാം കിട്ടുന്നതിന് മുമ്പാണ്. ചില പിന്നെ ദിക്റുകളെ കുറിച്ച് അത് ദുബുറു സലാത്തിലാണെന്ന് പറഞ്ഞ്, പക്ഷെ ആ ദിക്റുകളൊക്കെ നിസ്കാരത്തിൽ സലാം കിട്ടിയതിന് ശേഷമാണ്, ശേഷമാണ്. ചിലത് ദുബുറു സലാത്തിൽ എന്ന് പറഞ്ഞ് അതൊക്കെ നിസ്കാരത്തിൽ സലാം കിട്ടുന്നതിന്റെ മുമ്പാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് എന്താ വെച്ചാൽ, ദുആകളൊക്കെ ദുബർ സലാത്തിൽ പറയപ്പെട്ട ദുആകളൊക്കെ എപ്പോഴാണ്? സലാമിന് മുമ്പാണ്. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം അതാണ്. ദിക്റുകൾ പറയപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ ദുബർ സലാത്തിൽ, അതൊക്കെ എപ്പോഴാണ്? സലാമിന് ശേഷമാണ്. ഇബ്നു തൈമിയ്യയുടെ വീക്ഷണമാണ് അത്. പക്ഷേ അതിനെ പിന്നെ ആ അഭിപ്രായ വീക്ഷണത്തെ ചോദ്യം ചെയ്യേണ്ട ചില റിവായത്തുകളുണ്ട്. ഇപ്പൊ റബ്ബിഖ്നി അദാബക് യൗമ തബഅസു ഇബാദക്, ഈ ദുആ വന്നത് എപ്പോഴാ? റസൂലുള്ള സലാം വീട്ടി നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞാലാണ്. അപ്പൊ റബ്ബിഖ്നി ദുആ അദാബക് യൗമ തബഅസു ഇബാദക്, അള്ളാഹുവേ നിന്റെ ദാസന്മാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം എന്നെ നിന്റെ ശിക്ഷയിൽ നിന്ന് കാക്കണമേ എന്നുള്ളത് ദുആയാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ എന്താ? സലാമിന് മുമ്പൊക്കെ ദുആ, ദുബർ സലാത്തിൽ പറയപ്പെട്ട ദുആകളൊക്കെ സലാമിന് മുമ്പ്, ദുബർ സലാത്തിൽ പറയപ്പെട്ട ദിക്റുകളൊക്കെ സലാമിന് ശേഷം എന്നാണ്. പക്ഷേ ദുബർ സലാത്തിൽ പറയപ്പെട്ട ചില ദുആകൾ തന്നെ എപ്പോഴും വന്നിട്ടുണ്ട്? സലാമിന് ശേഷം വന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഫജറിൽ ഇപ്പൊ നമ്മൾ ദുആ ചെയ്യൂലേ, എന്താ ഫജർ നിസ്കാരത്തിൽ സലാം വിട്ട് നമുക്ക് വന്നില്ലേ? അല്ലാമിനി അസ്അലുക ഇൽമൻ നാഫിയ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. അപ്പൊ അതേപോലെ ഈ റബ്ബിഖ്നി അദാബക യൗമ തബഅസു ഇബാദക, അതൊക്കെ സലാമിന് ശേഷം വന്നിട്ടുള്ളതായ ദുആകളിൽ പെട്ടതാണ്. ഏതായാലും പിന്നെ ഈ ദുബർ സലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സലാം കൂട്ടുന്നതിന് മുമ്പ് എന്ന് പറയപ്പെട്ടതുകൊണ്ട് ശേഷം പറയപ്പെട്ടതുകൊണ്ട്, പക്ഷെ ദുആകൾ മൊത്തത്തിൽ എങ്ങനെ പറയാം? അത് സലാമിന് മുമ്പാണ്, സലാമിന് മുമ്പാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനമാണ് ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നത്. റസൂൽ അദ്ദേഹത്തിന് മാത്രം നൽകിയൊരു വസീയത്താണത്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയിച്ചിട്ടും കൊണ്ട് റസൂൽ അത് പിന്നെ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് മാത്രം നിർവഹിക്കാനുള്ളത് എന്നാ? അല്ല, ആ അദ്ദേഹത്തിന് മാത്രം നിർവഹിക്കാനുള്ള, അദ്ദേഹം എന്ത് ചെയ്തു? റസൂൽ അദ്ദേഹത്തെ പഠിപ്പിച്ച മറ്റുള്ളവരെ അദ്ദേഹം അറിയിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ഹദീസ്. ഈ ഹദീസിനെ റവാഹു അഹ്മദ്, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തു. അബൂദാവൂദ് അബൂദാവൂദും വൻ നസായിയു ഇമാം നസായിയും ബിസനദിൻ ഖവി, ഖവിയായ സനദിൽ, ശക്തിമത്തായ ബലവത്തായ സനദോട് കൂടിയിട്ട് ഇമാം അഹ്മദ് മുസ്നദിൽ, അബൂദാവൂദ് സുനനിൽ, ഇമാം നസായിയും അദ്ദേഹത്തിന്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ഇനി അടുത്ത ഹദീസ് ഏത്? ഇതല്ലേ അവിടേക്ക് നമ്മൾ വരണുള്ളൂ. അടുത്തത് അബു ഉമാം അല്ലേ ഹദീസിൻ റാവി. അൻ അബി ഉമാമത്ത റളിയല്ലാഹു തആല അൻഹു ഖാല റസൂൽ قال رسول الله صلى الله عليه وسلم ان ابي امامه رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم من قرا ايه الكرسي دبر كل صلاه مكتوبه لم يمنعه من دخول الجنه الا الموت الا الموت ايه موت طيب الا الموت. ഈ ഹദീസ് റവാഹു നസാഇ വസഹഹു ഇബ്നു ഹിബ്ബാൻ വസാദ അത്തബറാനി വഖുൽ ഹുവല്ലാഹു അഹദ് അല്ലേ. തൈബ്, ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി അബു ഉമാമയാണ്. ആരി അബു ഉമാമ? അബു ഉമാമ അതാണ് പ്രസിദ്ധനായ റാവി അബു ഉമാമ സഹാബി. പക്ഷേ ഇവിടെ അബു ഉമാമ അൽ ബാഹിലി അല്ല, അബു ഉമാമ അൽ ബാഹിലി വേറെ, ഈ അബു ഉമാമ വേറെ. ഈ അബു ഉമാമ, അബു ഉമാമ അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ്. ഇയാസ് ഇബ്നു സാലബയാണ് അദ്ദേഹത്തിന്റെ പേര്. ഇയാസ് ഇബ്നു സാലബ, ഇദ്ദേഹം അൻസാരിയാണ്, ഖസ്റജിയാണ്, അൻസാരിയാണ്. മറ്റേത് അബു ഉമാമ അൽ ബാഹിലിന്റെ പേര് സുദൈ എന്നാണ്, സുദൈ ഇബ്നു അജ്ലാൻ, സുദൈ ഇബ്നു അജ്ലാൻ അതാണ് അബു ഉമാമ അൽ ബാഹിലി അദ്ദേഹത്തിന്റെ പേര്. ഇതാണ് അദ്ദേഹം വേറെ, ഈ അബു ഉമാമ വേറെ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അബു ഉമാമ അദ്ദേഹത്തിന്റെ പേര് ഇയാസ് ഇബ്നു സാലബ എന്നാണ്. ഇയാസ് ഇബ്നു സാലബ അൽ അൻസാരി ഉൽ ഖസ്റജി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ നിന്ന് മടങ്ങിയപ്പോഴാണ്, മടങ്ങി വരുമ്പോഴാണ് ഈ ഇയാസ് ഇബ്നു സാലബ മരിച്ച്, ഉഹദിൽ നിന്ന് മടങ്ങുമ്പോൾ. അങ്ങനെ റസൂലുള്ള ഉഹദിൽ നിന്ന് മടങ്ങി വന്ന ഉടനെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ജനാസ നമസ്കരിക്കുകയും അദ്ദേഹത്തെ മറമാടുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. ഇയാസ് ഇബ്നു സാലബ അൽ-ഖസ്റജി. അബൂ ഉമാമ അൽ-ബാഹിലി വേറെ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ആയത്തുൽ കുർസി, വല്ലവരും ആയത്തുൽ കുർസി ഓതിയാൽ, മൻ ഖറഅ, വല്ലവരും ഓതിയാൽ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി, ദുബ്ര കുല്ലി സലാത്തിൻ, എല്ലാ നമസ്കാരത്തിന്റെയും ദുബ്രിൽ, മക്തൂബത്തിൽ ഫർദാക്കപ്പെട്ട, മക്തൂബത്ത് എന്നാല് അവിടെ മഫ്രൂദ, ഫർദാക്കപ്പെട്ട, ഫർദാക്കപ്പെട്ട നമസ്കാരങ്ങളുടെ എല്ലാം ദുബ്രിൽ, അതിനുശേഷം നടത്തത്തിൽ പിന്നിൽ, വല്ലവരും ആയത്തുൽ കുർസി ഓതിയാൽ, ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്ന, സ്വർഗപ്രവേശനത്തിൽ തൊട്ട് അവനെ തടയുകയില്ല, തടഞ്ഞിട്ടില്ല, ഇല്ലൽ മൗത്ത്, മരണമല്ലാതെ, ഇല്ലൽ മൗത്ത്, മരണം അല്ലാതെ, ഇല്ലൽ മൗത്ത് എന്ന അദമുൽ മൗത്ത്, മരിക്കാതിരിക്കുക എന്നതല്ലാതെ. ഈ ഹദീസ് റവാഹു നസാഈ, ഇമാം നസാഈ റിപ്പോർട്ട് ചെയ്തതാണ്. വസഹഹു ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. വസാദ തബറാനി, ഇമാം തബറാനി മുഅ്ജമിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത് ഏറെ കൊണ്ടുവന്നിട്ടുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്, ആ റിപ്പോർട്ട് സഹീഹാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അപ്പോ എല്ലാ ഫർള നമസ്കാരങ്ങളുടെയും ഒടുവിൽ ആയത്തുൽ കുർസിയും പിന്നെ ഏത് ഓതണം? ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതണം എന്നാണ് ഇമാം തബറാനിയുടെ റിവായത്തിലുള്ളത്. രണ്ട് റിപ്പോർട്ടും സഹിയാണ്. അപ്പോൾ ആയത്തുൽ കുർസിന്റെ മഹത്താണ്. ആയത്തുൽ കുർസി ഏതാ? ആയത്തുൽ കുർസി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്ത്. അതിന് ആയത്തുൽ കുർസി എന്ന് പേര് പറയാൻ കാരണം എന്താ? ആ കുർസിയെ കുറിച്ച് അതിൽ പരാമർശമുണ്ട്. എന്താ കുർസി? അർശിൽ മൗദിഉൽ ഖദം, അർശിന് പാദം വെക്കുന്ന സ്ഥലമുണ്ട്. ആ പാദം വെക്കുന്ന അർശ് മഹാ അള്ളാഹുവിന്റെ മഹത്തായ സിംഹാസനാണ് അർശ്. അത് ഉമ്മയുടെ ലോകത്ത് ഏറ്റവും മീതയുള്ള പടപ്പാണ് ആര്? അർശ് എന്നുള്ളത്. അർശ്, അർശിന്റെ മലക്കുകൾ എന്തുണ്ട്? അത് ദു ഖവായിം, അതിനെന്തുണ്ട്? കാലുകളുണ്ട്, അർശിന് കാലുകളുണ്ട്. അതിന് അർശനെ വഹിക്കുന്നത് ആരാണ്? മലക്കുകളാണ്. അല്ലദീന യഹ്മലൂന അർശ്, അർശിനെ വഹിക്കുന്നവർ. പിന്നെ അല്ലദീന യഹ്മലൂന അർശ, പിന്നെ എന്ന അല്ലാഹു സുബ്ഹാനഹു തആല അർശിനെ വഹിക്കുന്ന മലക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പിന്നെ ആ അർശിൽ അതിന്റെ പാദസ്ഥാനമാണ് കുർസി, മൗദിഉൽ ഖദമൈൻ, പാദസ്ഥാനം. ആ കുർസീനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്, ആയത്തുൽ കുർസിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അർശിന്റെ കുർസി തന്നെ അത് വാനങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാലം എന്നാണ്. അപ്പോ പിന്നെ ആ പരാമർശം ഉള്ളത് കൊണ്ടാണ് ആ ആയത്തിന് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. ആയത്തുൽ കുർസി വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ്, ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ്. അത് എല്ലാ നമസ്കാരങ്ങളുടെയും, ഇവിടെ എല്ലാ നമസ്കാരങ്ങളുടെയും നടന്നെങ്കിൽ അതിന് ഖൈദുണ്ട്. ഏത് നമസ്കാരമാണ്? മക്തൂബത്തിന് ഫർള നമസ്കാരങ്ങളാണ്. പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലൽ മൗത്ത്. അപ്പൊ പിന്നെ അത് ഇവിടെ ഒന്ന് ആയത്തുൽ കുർസിന്റെ മഹത്വം, രണ്ട് ആയത്തുൽ കുർസി എല്ലാ ഫർള നമസ്കാരങ്ങളുടെയും അവസാനത്തിൽ ഓതുന്നതിന്റെ മഹത്വം, ഓതുന്നതിന്റെ മഹത്വം. അതേപോലെ സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം, സൂറത്തുൽ ഇഖ്ലാസ് ഫർള നമസ്കാരങ്ങളുടെ ശേഷം നിത്യമായി ഓതുന്നതിന്റെ മഹത്വം. അല്ലേ, എന്താ സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം? സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം, അത് വിശുദ്ധ ഖുർആനിൽ സുലുസുൽ ഖുർആനാണ്, സുലുസുൽ ഖുർആൻ, ഖുർആന്റെ മൂന്നിലൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്താണ് അത്, സൂറത്തുൽ ഇഖ്ലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് സഹാബത്തിനോട്, ഞാൻ നിങ്ങൾക്ക് ഖുർആന്റെ മൂന്നിലൊന്ന് ഓതി തരട്ടെ. എന്നിട്ട് റസൂൽ ഓതി കൊടുത്ത ഏതാണ്? ഖുൽ ഹുവല്ലാഹു അഹദാണ്. അതേപോലെ തന്നെ ഒരു സഹാബി നിസ്കാരത്തിൽ അദ്ദേഹം ഇമാമ നിൽക്കും, അപ്പൊ അദ്ദേഹം എല്ലാ റക്അത്തിലും അദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയിട്ട് അവസാനിപ്പിക്കുമെന്നാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചെന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അത് അള്ളാഹിന്റെ സിഫത്തുകളാണ് ഈ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിലുള്ളത്, അതുകൊണ്ട് അത് ഓതുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലക്കൽ ജന്ന, ഈ സൂറത്തിനോടുള്ള നിന്റെ ഇഷ്ടം നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മഹത്തായ ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അത് ഫർള് നമസ്കാരങ്ങളുടെ ശേഷം ഓതുന്നതിന്റെ മഹത്താണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ഹദീസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത് അബു പിന്നെ നസായിയുടെ റിവായത്തിലാണ്. ഇമാം നസായി സുനനിൽ റിപ്പോർട്ട് ചെയ്തു. ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. പിന്നെ തബറാനിയാണ് ഈ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളത് ഓതുന്നതിനെ കുറിച്ചുള്ള ആ റിവായത്ത് കൊണ്ടുവന്നത്. തൈ, അതാണ് രണ്ടാമത്തെ ഹദീസ്. ഇനി മൂന്നാമത്തെ ഹദീസ്. മൂന്നാമത്തെ ഹദീസ് മാലിക് ബിൻ ഹുവൈരിസിൽ നിന്ന്. അൻ മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി റവാഹുൽ ബുഖാരി. റവാഹുൽ ബുഖാരി നമ്മൾ റാവിമാരെ ഏതല്ല, പിന്നെ ആരാണ് ഇഖ്റാജ് ചെയ്തത്, മുഹദ്ദിസീങ്ങൾ ചെയ്തല്ല, നമ്മൾ മത്തിന് മാത്രമാണ് എഴുതുന്നത്. മാലിക് ബിൻ ഹുവൈരിസ് നമുക്ക് പല പ്രാവശ്യം വന്ന റാവിയാണ് അല്ലേ. മാലിക് ബിൻ ഹുവൈരിസ് പല പ്രാവശ്യം വന്ന റാവിയാണ്. എന്താ അദ്ദേഹത്തിന്റെ വിളിപ്പേര്? മാലിക് ബിൻ ഹുവൈരിസ് അദ്ദേഹം അബു സുലൈമാൻ അല്ലൈസിയാണ്. അബു സുലൈമാൻ അല്ലൈസി കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മൾ ജിൽസത്തുൽ ഇസ്തിറാഹിന്റെ ഹദീസൊക്കെ മാലിക് ബിൻ ഹുവൈരിസ് ആണ് റിപ്പോർട്ട് ചെയ്തത്, ഇതിന് മുമ്പ് വന്നില്ലേ. അബു സുലൈമാൻ അല്ലൈസി അദ്ദേഹം ഹിജ്റയുടെ 72-ലാണ് മരണപ്പെടുന്നത്. അബു സുലൈമാൻ തൈ മാലിക് ബിൻ ഹുവൈരിസ് പറയാണ് റളിയല്ലാഹു അൻഹു, അള്ളാഹുൻ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? സല്ലു, നിങ്ങൾ നമസ്കരിക്കുക. കമാ റഅയ്തുമൂനി ഉസല്ലി, എന്താ കമാ റഅയ്തുമൂനി, നിങ്ങൾ എന്നെ കണ്ടതുപോലെ പ്രകാരം. എങ്ങനെ? ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത്. അപ്പൊ ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെ കണ്ടുവോ അപ്രകാരം നമസ്കരിക്കുക. ഇവര് ഒരു സംഘം ആളുകൾ മദീനയിൽ വന്നിട്ട് കുറച്ചാൾ നിന്നില്ലേ, പിന്നെ അവർ പിരിഞ്ഞ് മദീനയിൽ നിന്ന് റസൂൾ അവരെ യാത്രയാക്കിയപ്പോൾ അവരോട് പറഞ്ഞാണ് സല്ലു കമാറ ഐത്തുമുനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടതുപോലെ നിങ്ങൾ പോയിട്ട് നിസ്കരിക്കാൻ പറയണം. അപ്പൊ അവരെ പറഞ്ഞയച്ചപ്പോ അതാണ് ഇവിടെ മാലിക് ബിൻ ഹുവൈരിസ് എന്ത് ചെയ്യുന്നത്, റിവായത്ത് ചെയ്യുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം എങ്ങനെയാണ്, അങ്ങനെയാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തില് പിന്നെ റുക്നുകളുണ്ട്, അതേപോലെ വാജിബുകളുണ്ട്, സുന്നത്തുകളുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തികളായ സുന്നത്തുകളുണ്ട്, അതേപോലെ തന്നെ വാജികമായി ചൊല്ലേണ്ടതായ സുന്നത്തുകളുണ്ട്. ഇവിടെ സല്ലു കമാർ ഐത്തുമൂനി ഉസലി എന്ന് പറഞ്ഞാൽ ഞാൻ നമസ്കരിക്കുന്നത് കണ്ടതുപോലെ നിങ്ങൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം റസൂലുള്ളാഹിന്റെ സുന്നത്തിനനുസരിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ്. അതില് പിന്നെ റുക്നുകൾ, അതൊഴിവായിട്ടുണ്ടെങ്കിൽ നിസ്കാരം പാകത്തിലാവും. വാജിബുകൾ, അതൊഴിവായിട്ടുണ്ടെങ്കിൽ സഹീഹിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടും. സുന്നത്തുകളായി പഠിപ്പിക്കപ്പെട്ട സംഗതികൾ, അതൊരാൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിസ്കാരം ചെയ്യൂല, ബാത്തിലാകൂല. പക്ഷേ നിസ്കാരത്തിൽ പ്രതിഫലം കുറയും, പൂർണ്ണത കുറയും എന്നുള്ളതാണ്. ഹുക്കുമെന്തായാലും ചിലത് ചില റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കാരത്തിലെ കർമ്മങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് അതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞത് റുക്നുകളാണ്, ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല, ഇത് വാജിബുകളാണ്, ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റുക്നു മാത്രം ഞാൻ ചെയ്യും എന്ന് പറ്റൂല, വാജിബ് ചെയ്യും റുക്നും ചെയ്യും, അങ്ങനെ പറ്റില്ല. പിന്നെ സുന്നത്തൊക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ട് നിസ്കരിക്കേണ്ടത്. ഇവിടെ നോക്കി, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സല്ലൂക്ക മറായിത്തുമൂനി ഉസല്ലി, അതിൽ റുക്നുകൾ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടില്ല, വാജിബുർ റുക്നു മാത്രം എടുത്താൽ മതി പറഞ്ഞിട്ടില്ല. പിന്നെയോ റസൂലുള്ളാഹിന്റെ നിസ്കാരം, അതിൽ നിസ്കാരത്തിന്റെ റുക്നുകൾ റസൂലുള്ള സ്ഥിരമായി ചെയ്യുകയും ഒരിക്കലും റസൂലുള്ള വിട്ടൊഴിവാക്കാതിരിക്കുകയും ചെയ്തതാണ് റുക്നുകൾ. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ ഒഴിവാക്കിയതുണ്ടാവും, ചിലപ്പോൾ ചെയ്യാതിരുന്നുണ്ടാവും. അതിനായിരുന്നു പിന്നീട് പണ്ഡിതന്മാർ സുന്നത്തുകളായിട്ട് എണ്ണീക്കണിച്ചിട്ടുള്ളത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിട്ടുപോയിട്ട് സഹീഹിന്റെ സുജൂദ് കൊണ്ട് പരിഹരിച്ചതുണ്ടാവും, അതാണ് വാജിബുകൾ. എന്തായാലും നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം, എല്ലാം പാലിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നിസ്കരിക്കേണ്ടത്, അതിനുള്ള കൽപ്പനയാണ്. പിന്നെ ചില കർമ്മങ്ങൾ ഒഴിവായിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഹുക്കും എന്ത്, വിധി എന്ത്, അപ്പോഴാണ് റുക്ന് ഒഴിവായിട്ടുണ്ടെങ്കിൽ ഇന്നത്, വാജിബ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നത്, സുന്നത്താണ് എങ്കിൽ ഇന്നത് എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ സുന്നത്തും അതേപോലെ തന്നെ വാജിബ് റുക്നൊക്കെ പാലിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്, നിസ്കരിക്കേണ്ടത്. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്, സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. ഇവിടെ നമ്മൾ ആരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ 10-20 ദിവസം നോക്കി കണ്ട് പഠിച്ച ആളുകളോട് റസൂലുള്ളാഹി നടത്തുന്ന അഭിസംബോധനയാണിത്. പക്ഷേ അൽ ഇബ്ര ബി ഉമൂമിൽ ലഫ് ലാ ബി ഖുസൂസി സബബ്. അത് തത്വമാണ്. അതായത് ഏതൊരു കാരണത്താൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ അവിടേക്ക് മാത്രമല്ല ഇതിന്റെ ബാധ്യത, പിന്നെയോ അതിന്റെ വിധി മൊത്തത്തിലാണ്, വിധി മൊത്തത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്കും അതേപോലെ തന്നെ ഈ അഭിസംബോധന ആർക്കൊക്കെ എത്തുന്നുവോ അവർക്കൊക്കെ ബാധകമായിട്ടുള്ളതാണ് എന്ത്? സല്ലൂക്കമാറായിട്ടുമുനി ഉസല്ലി. തൈഫ്. അടുത്ത ഹദീസ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ അല്ലേ? തൈഫ്. വഅൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വല്ലി ഖായിമൻ فإن لم تستطع فقاعدا فإن لم تستطع فعلى جنب وإلا فأومي وإلا فأومي. ഈ ഹദീസ് റവാഹുൽ ബുഖാരി. രണ്ട് ഹദീസ് ബുഖാരിയാണല്ലേ? റവാഹുൽ ബുഖാരി. ഹദീസ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ. ഇമ്രാൻ ഇബ്നു ഹുസൈൻ നമുക്ക് ആദ്യമായിട്ട് വരുന്ന റാവിയ. അൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ. ഇമ്രാൻ ഇബ്നു ഹുസൈൻ ഏലസായിട്ട് ബന്ധപ്പെട്ടല്ലേ? ഏലസായിട്ട് മാഷല്ല. അതല്ല, അത് അത് ഖാലിദ് ഇബ്നു സയ്ദ് അല്ലേ? ഖാലിദ് ബിൻ സയ്ദ്. ഇമ്രാൻ ബിൻ ഹുസൈൻ. പിന്നെ ഏതായാലും പിന്നെ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല, ഇമ്രാൻ ബിൻ ഹുസൈൻ അദ്ദേഹം പിന്നെ ഇമ്രാൻ ബിൻ ഹുസൈൻ അൽ ഖുസാഇയാണ്. ഖുസാഇ ബനു ഖുസാഅ ഗോത്രക്കാരനാണ്. ബനു ഖുസാഅ ഗോത്രക്കാരനാണ്. ഈ ഇമ്രാൻ ബിൻ ഹുസൈൻ പിന്നെ ഖൈബർ യുദ്ധത്തിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഖൈബർ യുദ്ധ സമയത്ത്, യുദ്ധത്തിലല്ല, ആ വർഷം അബൂ ഹുറൈറയും ഇമ്രാൻ ഇബ്നു ഹുസൈനും ഈ ഇമ്രാന്റെ വാപ്പ ഹുസൈനും ഒന്നിച്ച, ഇവരൊക്കെ മൂന്നാളും ഒന്നിച്ച ഇസ്ലാം സ്വീകരിക്കുന്നത്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ, അദ്ദേഹത്തിന്റെ വാപ്പ ഹുസൈൻ അൽ ഖുസാഇ, ഹുസൈൻ അൽ ഖുസാഇ, അതേപോലെ അബൂ ഹുറൈറ, ഇവരൊക്കെ ഒന്നിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇസ്ലാം സ്വീകരിക്കുന്നത്. ഖൈബർ യുദ്ധത്തിൽ നടന്ന വർഷം ഹിജ്റയുടെ ഏഴില്, ഹിജ്റയുടെ ഏഴിൽ അല്ലെങ്കിൽ ഹിജ്റയുടെ എട്ടിന്റെ തുടക്കത്തിൽ, ആ ടൈമിലാണ് അവർ ഇസ്ലാം സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാപ്പാനോട് റസൂലുള്ളക്കം തഅബുദുമിനീല, ആ ഹദീസിനെ കുറിച്ച് ചില നിരൂപണങ്ങളുണ്ട്. വാപ്പ ഈ ഇമ്രാൻ ഇബ്നു ഹുസൈൻ ഉണ്ടല്ലോ, അദ്ദേഹം ബനു ഖുസാഅ ഗോത്രക്കാരാണ്. ഖുസാഇകൾ പാർത്തിയിരുന്നത് മക്കന്റെ മദീനയുടെ ഇടയിലാണ്, മക്കയുടെ അടുത്ത്, ഖുസാഅ ഗോത്രം. അങ്ങനെ മുഷരിക്കുകൾ എന്ത് ചെയ്യും? മുഷരിക്കുകൾ ഈ ഇയാളൊരു സാഹിത്യകാരനുമാണ്, ഇമ്രാൻ ഇബ്നു ഹുസൈന്റെ വാപ്പ ഇമ്രാൻ ഇബ്നു ഹുസൈൻ അല്ലേ? ഹുസൈനാണ് അൽ ഖുസാഇ. ഇയാളൊരു സാഹിത്യകാരനാണ്. അങ്ങനെ എന്ത് ചെയ്യും? മുശ്രിക്കുകൾ ഇദ്ദേഹത്തെ പിരിയേറ്റി വിടും റസൂലുള്ളാനെ എതിർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരിക്കൽ ഈ ഹുസൈൻ വന്നിട്ട് റസൂലുള്ളാനോട് ചോദിക്കുന്നുണ്ട്, പിന്നെ അങ്ങനെ സംസാരിക്കുന്നുണ്ട്, എന്തിനാണ് നീ മുഹമ്മദെ പിന്നെ ഖുറൈശികളുടെ ഇലാഹുകളെയൊക്കെ ചീത്ത അറിയണം അങ്ങനെയൊക്കെ. അപ്പൊ റസൂലുള്ള ചോദിക്കുന്നുണ്ട്, കം തഅബുദു മിൻ ഇലാഹ്, എത്ര ഇലാഹിനെ ആരാധിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ മൂപ്പര് പറയുന്നുണ്ട്, വാ പിന്നെ ആറെണ്ണം ഭൂമിയിലും ഒന്ന് ആകാശത്തിലൊന്ന്. അപ്പോ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അപ്പൊ നിനക്ക് ഒരു വിപൽഘട്ട പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോക്കാൻ വേണ്ടിട്ട് നീ ആരോടാണ് തേടുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞ അല്ലെ ഫിസമ, ആകാശത്തിലുള്ളവനാണ് തേടുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ദഅവത്ത് നടത്തുകയും അദ്ദേഹത്തിന് ചില വചനങ്ങൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്ത്, ഏതായാലും ഈ ഹുസൈൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഇമ്രാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, അബൂ ഹുറൈറയും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ അൽ ഖുസാഇയിൽ നിന്നാണ് നിവേദനം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ അദ്ദേഹം ബസ്രയിലാണ് മരണപ്പെടുന്നത്. ഹിജ്റയുടെ 52, ഹിജ്റയുടെ 52 ബസ്രയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. എന്താ ഹദീസിലുള്ളത്? അദ്ദേഹം പറയണേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സല്ലി ഖായിമൻ, സല്ലി നീ നമസ്കരിക്കുക, ഖായിമൻ എങ്ങനെ നിന്നുകൊണ്ട്, ഫൈലം തസ്തത്യ നിനക്കതിന് സാധിച്ചിട്ടില്ല എങ്കിൽ ഫഖാഇദൻ, എന്താ ഫഖാഇദൻ, ആ ഫസല്ലി ഖാഇദൻ, അപ്പൊ നീ നിന്ന് ഇരുന്ന് നമസ്കരിക്കുക, ഇരുന്ന അവസ്ഥയിൽ നിസ്കരിക്കുക. ഫൈലം തസ്തത്തി, നിനക്കതിനും സാധിച്ചിട്ടില്ല എങ്കിൽ ഫാല ജംബിൻ, ഫാല ജംബ്, ആ ചെരിഞ്ഞ് പാർശ്വത്തിൽ കിടന്ന് നമസ്കരിക്കുക, ഫാല ജംബ്. വയില്ല തന്നെന്താ, അതിനും ആയില്ലെങ്കിൽ, ജംബിൽ നമസ്കരിക്കാൻ ആയില്ല എങ്കിൽ ഫഔമി, ഇഷ്മാന ഫഔമി, ഫഔമി എന്ന് പറഞ്ഞാല് ആ ലാ, ഫഔമി എന്ന് പറഞ്ഞാല് ആക്ഷൻ, ഈമ ഫഅശിർ എന്നർത്ഥം, ആംഗ്യം കാണിച്ച് നിസ്കരിക്കാൻ പറഞ്ഞു. ഔമി ഫഔമി, എങ്ങനെ ആംഗ്യം കാണിച്ച് നിസ്കരിക്കുക, ഇങ്ങനെ, പിന്നെ റുക്കുവിന്റെ സമയത്ത് ഇങ്ങനെ, ഇങ്ങനെ സുജൂദിന്റെ സമയത്ത് ഒന്നുകൂടി തായത്തെങ്ങനെ, അതാണ് ഫഔമി. ഔമി ഔമ യൂമി ഓ ഔമി, ഏ ആ അതെ, ഇത് കിടന്നിട്ടാകുമ്പോ കുറച്ച് തലനക്കിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ആംഗ്യ ആംഗ്യ ഭാഷയിൽ, ആംഗ്യ ഭാഷയിൽ നിസ്കരിക്കുക, ആംഗ്യ ഭാഷയിൽ നിസ്കരിക്കുക, അതാണ് ഫഔമി. ഇരുന്നുകൊണ്ട് നിസ്കരിക്കുമ്പോളാ പറഞ്ഞേ ഇങ്ങനെ, അതേസമയം കിടന്നിട്ടാകുമ്പോ ആംഗ്യ ഭാഷയിൽ. ഖായിമൻ, നിൽക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കുക. ഫൈലം തസ്തത്തി, അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഫഖായിദിനപ്പൊ ഇരുന്നുകൊണ്ട്, ഫൈലം തസ്തത്തി ഇരുന്നുകൊണ്ട് സാധിച്ചിട്ടില്ല എങ്കിൽ ഫാലാജംബിൻ, ഫസല്ലി ആലാജം, ചെരിഞ്ഞു കടന്ന് പാർശ്വത്തിൽ നമസ്കരിക്കാൻ. വ ഇല്ല, എന്താണ് അതിനും ആയിട്ടില്ല എങ്കിൽ ഫഔമി, അപ്പോൾ ഫസല്ലി ഫഔമി ബിസല, നമസ്കാരം കൊണ്ട് എന്ത് ചെയ്യാം, ഈമാ ചെയ്യാം, ഈമാ നട്ടുണ്ടെങ്കിൽ പിന്നെ ആക്ഷൻ, ഫഅശിർ ഇഷാരത്തൻ, ഫഅശിർ അള്ളാഹു. അവിടെ ഈ ഹദീസ് ഇമാം ബുഖാരിയുടെ റിവായത്താണ്. നിന്ന് നമസ്കരിക്കലിന്റെ വിധി എന്താ, നമസ്കാരത്തിൽ നിൽക്കുക എന്നാണ് അതിന്റെ വിധി എന്താ, നമസ്കാരത്തിന്റെ റുക്കിനാണ് എന്നാല് നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവൻ, നിന്ന് നിസ്കരിക്കാൻ സാധിക്കുന്നവൻ, നിന്ന് നിസ്കരിച്ചില്ലെങ്കിൽ അയാൾ നിസ്കാരം പാത്തിലാണ് അല്ലേ, നിസ്കാരം പാത്തിലാവും. അപ്പൊ ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അയാൾ ഇരുന്ന് നിസ്കരിക്കാൻ വേണ്ടത്. നിന്ന് നിസ്കരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഒരാൾ രോഗിയാണ്, അയാൾക്ക് നിൽക്കാൻ വയ്യ, എന്ത് ചെയ്യണം, അപ്പൊ ഇരുന്ന് നിസ്കരിക്കാം. ഒരാൾ ഫ്ലൈറ്റ് യാത്രയിലാണ്, അവിടെ നിന്ന് നിസ്കരിക്കാൻ സൗകര്യമല്ല, പിന്നെ എങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അയാൾക്ക് നിസ്കരിക്കാൻ കഴിയുന്ന അപ്പൊ ഇരുന്ന് നിസ്കരിക്കണം. ഇതേപോലെ തന്നെ പിന്നെ നിന്ന് നമസ്കരിക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, അപ്പൊ ഇരുന്ന് നിസ്കരിക്കാം. ഇരുന്നിട്ട് കഴിയാത്തവനാണ് പാർശ്വത്തിൽ. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാത്തുൽ ഖാഇദി, സലാത്തുൽ ഖാഇദി അലൻ നിസ്, മിൻ അജ്രി സലാത്തുൽ ഖാഇദ്, എന്താ ഇതിന്റെ അർത്ഥം, അത് സഹിയാണ്, സഹിയാണ്. സലാത്തുൽ ഖാഇദ് ഇരുന്ന് നമസ്കരിക്കുന്നതിന് നമസ്കാരം, അലൻ നിസ് മിൻ അജ്രി സലാത്തുൽ ഖാഇദ്, നിന്ന് നമസ്കരിക്കുന്നവന്റെ പ്രതിഫലത്തിൽ, ആ പകുതി പ്രതിഫലത്തിലാണ് എന്ന് പറഞ്ഞു. എന്താ ഇതിന്റെ അർത്ഥം, എന്താ ഫർക്ക പറയുന്നേ, ആ നിന്ന് നിസ്കരിക്കുന്നവനുള്ള കൂലിന്റെ പകുതി കൂലിയാണ് ആർക്കുള്ളത്, ഇരുന്ന് നിസ്കരിക്കുന്നവന് എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്ത് മനസ്സിലാക്കാം, ഇരുന്ന് നിസ്കരിച്ചാൽ പ്രതിഫലത്തിലെ കുറവുണ്ടാവുള്ളൂ, എന്ത് നിസ്കാരം ശരിയാവുന്നല്ലേ, നിസ്കാരം ശരിയാവും. കാരണം എന്താ, പിന്നെ നിന്ന് നിസ്കരിക്കുന്നവന് പൂർണ്ണ പ്രതിഫലം, ഇരുന്ന് നിസ്കരിക്കുന്നവന് പകുതി പ്രതിഫലം. അപ്പൊ എന്താ, ഇരുന്ന് നിസ്കരിക്കാം, നിന്നും നിസ്കരിക്കാം, നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവന് എന്ത് ചെയ്യാം, ഇരുന്ന് നിസ്കരിക്കാം എന്നുള്ളതാണ് അതിന് വരിക. പക്ഷേ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ എന്താ, നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഇരുന്ന് നിസ്കരിക്കാൻ പാടുള്ളതല്ല, നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നത് നിന്ന് തന്നെയാണ് നിസ്കരിക്കേണ്ടത്. കാരണം നിസ്കാരത്തിൽ ഖിയാം റുക്കിനാണ്, റുക്കിനാണ് കഴിയുന്നവന്. അപ്പോ നിന്നിട്ടില്ല എങ്കിൽ ഉള്ള നിസ്കാരം ശരിയാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഹദീസിന് അവർ കൊടുക്കുന്ന മറുപടി എന്താ, ഈ ഹദീസിന് അവർ കൊടുക്കുന്ന മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഒരു വിഭാഗം ആളുകളെ ഇരുന്ന് നിസ്കരിക്കുകയാണ്, മദീനത്ത് ഇരുന്ന് നിസ്കരിക്കുകയാണ്. കാരണം മദീനയിൽ ഒരു പനി ഉണ്ടായിരുന്നു, ഒരു പകർച്ചപ്പനി. ആ പനിയിൽ ആകെ തളർന്നു പോയിട്ട് ആളുകളെ ഇരുന്നിട്ട് നിസ്കരിക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സലാത്തുൽ ഖായിദി അലൽ നിസ്ഫ് മിനൽ അജ്രി മിൻ അജ്രി സലാത്തുൽ ഖായിം, നിന്ന് നമസ്കരിക്കുന്നവന്റെ പ്രതിഫലത്തിന്റെ പകുതിയാണ് ഇരുന്ന് നമസ്കരിക്കുന്നവർക്കുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇത് സുന്നത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിലാണ്. ഏതിന്റെ വിഷയത്തിലല്ല? ഫർള് നമസ്കാരത്തിന്റെ വിഷയത്തിലല്ല. ഇത് സുന്നത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിലാണ്. അങ്ങനെ മനസ്സിലായത്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയാണ്. എന്തിനാ റസൂലുള്ള വരുന്നത്? ഫർള് നമസ്കരിക്കാൻ വരികയാണ്. അപ്പോഴാണ് സുന്നത്ത് നമസ്കരിക്കണവരെ കണ്ടത്. അപ്പോഴാണ് എന്ത് ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞത്. അപ്പോ സുന്നത്ത് നമസ്കാരത്തിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? ഇരുന്ന് സുന്നത്ത് നമസ്കരിക്കാം. പക്ഷെ ഫർള് നമസ്കാരത്തിൽ കഴിവുള്ളവർ നിൽക്കുക എന്നുള്ളത് എന്താണ്? നമസ്കാരത്തിന്റെ റുക്നാണ്. ഇത് സുന്നത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിലാണ്. ഇത് മദീനയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുമാണ്. മനസ്സിലായി? അപ്പൊ സുന്നത്ത് നമസ്കാരത്തിൽ എന്ത് ചെയ്യാം? ഇരുന്ന് നിസ്കരിക്കാം. പക്ഷെ പ്രതിഫലം എത്ര ഉണ്ടാവുള്ളൂ? നിന്ന് നമസ്കരിക്കുന്നവന്റെ പകുതി ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങനെ ഇരുന്ന് നിസ്കരിച്ച ചില അസറുകൾ വന്നിട്ടുണ്ട്. ഏത്? പിന്നെ ചില നിസ്കാരങ്ങൾ, ചില നിസ്കാരങ്ങൾ. അത് ഇരുന്ന് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ്, നിസ്കരിക്കുന്നവന്റെ പ്രതിഫലത്തിന്റെ പകുതിയാണ്. അപ്പൊ അതിന് നിസ്കരിക്കാം. ഇവിടെ ഒരു മസല എന്താണെന്ന് വെച്ചാല് ഫൈലം തസ്തത്തിയ ഫാല ജംബ് വയില്ല ഫൗമി. എന്താ വയില്ല? അതിനും പറ്റിയിട്ടില്ലെങ്കിൽ ഫൗമി, നീ എന്ത് ചെയ്യണം? ഈമാ ചെയ്യണം എന്നാണ്, ആക്ഷൻ. എന്താണ്? ഇഷാറത്തിലൂടെ നിസ്കരിക്കണം എന്നാണ്. ഒരാൾക്ക് ഇഷാറത്തിനും കഴിയില്ല, അങ്ങനത്തെ ഒരവസ്ഥ എന്താ? ഇഷാറത്തിനും കഴിയാത്ത ഒരവസ്ഥ എന്താ? ബോധമില്ലാതെ ഇരിക്കുന്ന നിസ്കാരം ഇല്ലല്ലോ. ഒരാൾക്ക് അനങ്ങാൻ കഴിയില്ല, അനങ്ങാൻ കഴിയില്ല. അയാള് പിന്നെ നിസ്കാരം കേൾക്കുന്നുണ്ട്, നിസ്കരിക്കണം എന്ന ബോധമുണ്ട്, പക്ഷെ അയാൾക്ക് അനങ്ങാൻ കഴിയില്ല. ഓർക്കാനല്ലല്ലോ ഇത് പറഞ്ഞത്. ഇത് ഫൗമി എന്നാണ് പറഞ്ഞത്. ഈമാ ചെയ്യാം, ഈമാൻ എന്നാണ് ഇഷാറത്ത് കഴിയാനാണ്. മനസ്സിലായില്ലേ? അതിൽ നെറ്റി അലക്കലുണ്ടാവും, തല അനക്കലുണ്ടാവും, അല്ലെ, കൈ അനക്കലുണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പോ ഇഷാറത്തിന് കഴിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹുക്കും എന്താ? അയാൾക്ക് നിസ്കാരം ഉണ്ടോ? പക്ഷേ ഹനഫികൾ, ഹനഫി മദബിൽ, അതേപോലെ തന്നെ പിന്നെ അബ്ദുറഹ്മാൻ നാസർ സഅദി, ഇവിടെ സൗദി അറേബ്യയിൽ ഇവിടുത്തെ പിന്നെ ഈ കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ച മഹൽ പണ്ഡിതന്മാരുടെയൊക്കെ ഉസ്താദാണ്. അതേപോലെ പിന്നെ കുറെ പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞത് ഒരാൾക്ക് റസൂൽ പറഞ്ഞ എന്താണ്? ഔമി. ഇതുവരെ പറഞ്ഞത് ആംഗ്യ ഭാഷയിൽ നിസ്കരിക്കണം എന്ന് പറഞ്ഞില്ലേ? ഇതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇതിന്റെ താഴെ ഒരാളുടെ അവസ്ഥ പോയിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് നിസ്കാരമല്ല എന്നാണ്. ഹനഫികളും അതേപോലെ തന്നെ പ്രാമാണികരായ പല പണ്ഡിതന്മാർ, അതിൽപ്പെട്ടതാണ് അബ്ദുറഹ്മാൻ നാസർ സഅദി. അവര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് പിന്നെ ഇത് ചെയ്യാൻ കഴിയൂല, ഈമാ ചെയ്യാൻ കഴിയില്ല, ഇഷാർത്ത് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അയാൾക്ക് ബോധമുണ്ട്, ബാങ്ക് കേൾക്കുന്നുണ്ട്, അയാൾക്ക് എടുക്കുകയാണ്. പക്ഷെ ഈമാവിന് പോലും അയാൾ കഴിയില്ല എങ്കിൽ അയാൾക്ക് നിസ്കാരമല്ല. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുവരെയാണ് പറഞ്ഞത് വഇല്ല ഫൗമി. അതിനുള്ള ഒരു സ്റ്റേജ്, അപ്പുറമുള്ള ഒരു സ്റ്റേജിൽ നിസ്കരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് ആ പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷെ ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ഫൈദ അമർതുക്കും ബി അംരിൻ ഫഅതു മിൻഹു മസ്തതഅതു, ഞാൻ നിങ്ങളോടൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ കഴിയണത്ര ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കഴിയണത്ര ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ റസൂൾ നമ്മളോട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് എത്രയാണ് കഴിയേണ്ടത് അത്ര നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ബോധമുണ്ട് എങ്കിൽ അയാള് തന്റെ അവസ്ഥക്കനുസരിച്ച് അയാൾ എന്ത് ചെയ്യേണ്ടത്? അയാളുടെ നിസ്കാരം നിർവഹിക്കുകയാണ് വേണ്ടത് എന്നാണ് അതിൽ പണ്ഡിതന്മാർ പറഞ്ഞത്. അതാണ് ശരി. ഒരു ഭാഗത്തേക്ക് പാർശ്വത്തിൽ ചെരിഞ്ഞു കിടക്ക, ചെരിഞ്ഞു കിടന്നിട്ട് കണ്ടില്ലേ നിസ്കരിക്കുക എങ്ങനെയാണ്? കൈ അനക്കാൻ വെക്കുന്നു, കൈ കൊണ്ട് അനക്കുക, മനസ്സിലല്ലേ? അതേപോലെ തന്നെ റുക്കുവിന് വേണ്ടിട്ട് അല്പം തല താഴ്ത്താൻ പറ്റുകയാണെങ്കിൽ, സുജൂദിന് വേണ്ടി ഒന്നുകൂടി താഴ്ത്താൻ പറ്റുകയാണെങ്കിൽ എങ്ങനെ കിടന്നിട്ട്? കിടന്നുകൊണ്ടുള്ള നിസ്കാരമാണ്, കിടന്നിട്ടുള്ള നിസ്കാരമാണ് പറഞ്ഞത്. അത് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ടാണ് എങ്കിൽ അങ്ങനെ നിസ്കരിക്കുക. ഇനി അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ കിടന്നുള്ള നിസ്കാരം, ഫാല ജംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അയാൾക്ക് തായ്മം ചെയ്യാം, തായ്മം ചെയ്തു കൊടുക്കാം, ചെയ്തു കൊടുക്കാം. അല്ലെങ്കിൽ ഒതു ചെയ്യാൻ പറ്റുമെങ്കിൽ ഒതു ചെയ്തു കൊടുക്കുക, ഒതു ചെയ്യാൻ തടസ്സാണെങ്കിൽ തയ്യമം ചെയ്തു കൊടുക്കുക. അതാണ് പിന്നെ നാലാമത്തെ ഹദീസ്. ഖലാസ്. ഇനി അടുത്ത ഹദീസ് ജാബിർ റളിയല്ലാഹു അൻഹു നിന്നുള്ള ഹദീസ് അല്ലേ. ഒതു കൊടുത്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ ഒതു എടുത്തു കൊടുക്കണം. ഇനി അതിനും പറ്റൂല ഒരാൾക്ക്, ഒരാൾക്ക് എന്തെയില്ല, ഒതു കൊടുത്തു കൊടുക്കാൻ ആളില്ല, അയാൾക്ക് ഒതു ചെയ്യാനും കഴിയില്ല, തയ്മം ചെയ്യാനും കഴിയില്ല എങ്കിൽ അയാളുടെ ഹാലിൽ നിസ്കരിക്കാൻ വേണ്ടത് അവിടെയൊക്കെയാണ് ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിയുന്നത്ര നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരു മനുഷ്യനും അള്ളാഹു അതിന്റെ കഴിയിൽപ്പെട്ടതല്ലാതെ അതിനോട് കൽപ്പിക്കൂല. അപ്പൊ അയാളുടെ ഹാലിൽ അയാൾ നിസ്കരിച്ചാൽ മതി. طيب وعن جابر رضي الله تعالى عنه جابر رضي الله عنه نيവേദനം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ قال لي مريض നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രോഗിയോട് പറഞ്ഞു സല്ല അല വിസാദത്തിൻ, അയാളെ സല്ല നമസ്കരിച്ചു, അല വിസാദത്തിൻ, വിസാദന തലയിണ മിഖദ്ദ തലയിണയിൽ അയാൾ നിസ്കരിച്ചു. ഫറമ ബിഹ, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തലയിണ എടുത്ത് വലിച്ചെറിഞ്ഞു. കാരണം അയാള് തലയിണ വെച്ചിട്ട് സാഹസപ്പെട്ട് അയിമ സുജൂദ് ചെയ്യാണ്, നിസ്കരിക്കുകയാണ്, രോഗിയാണ്. അപ്പൊ റമാ ബിഹ തലയിണ എടുത്ത് റസൂല വലിച്ചെറിഞ്ഞ് വഖാൽ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സ്വല്ലി അലൽ അർദ്, നീ ഭൂമിയിൽ നിസ്കരിക്ക്, സ്വല്ലി അലൽ അർദ് ഇനി ഇസ്തതഅത്ത്, നിനക്ക് സാധിച്ചാൽ, സാധിക്കുമെങ്കിൽ സുജൂദ് എവിടെ ചെയ്യേണ്ടത്, ആ മണ്ണില് ആ നിലത്ത് സുജൂദ് ചെയ്തിട്ട് നീ നിസ്കരിക്ക്. വ ഇല്ല, അതിന് പറ്റിയില്ല എങ്കിൽ ഫൗമി ഈമാൻ, ഫൗമി ഈമാൻ എന്താ, ഫഅശിർ ഇഷാറത്തൻ എന്നാണ്, ആംഗ്യ ഭാഷയിൽ നിസ്കരിക്കുക. ഫൗമി ഈമാൻ ആംഗ്യ ഭാഷയിൽ നമസ്കരിക്കുക. വജഅൽ സുജൂദക, നീ നിന്റെ സുജൂദിനെ ആക്കുകയും ചെയ്യുക. അഖ്ഫദു മിൻ റുകൂഇക്, റുകൂഇനേക്കാൾ, അഖ്ഫദു മിൻ റുകൂഇക്, നിന്റെ റുകൂഇനേക്കാൾ താഴ്ന്നത്, കുനിഞ്ഞത്, കുനിഞ്ഞത്, അഖ്ഫദു മിൻ റുകൂഇക്, റുകൂഇനേക്കാൾ കുനിഞ്ഞത്. നീ നിന്റെ സുജൂദിനെ റുകൂഇനേക്കാൾ കുനിഞ്ഞതാക്കുക എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് ഹദീസ് റവാഹുൽ ബൈഹഖി ബിസനദിൻ ഖവി വസഹഹ ഇബ്നു ഹിബ്ബാൻ വഖഫഹു അലൈഹി അബു ഹാതിമ ഇബ്നു ഹിബ്ബാൻ أبو حاتم وصحها أبو حاتم وقفه رواه البيهقي بسند قوي وصحها أبو حاتم وقفه خليه ولكن طيب عن جابر رضي الله تعالى جابر رضي الله عنه نبي أدرى جابر ابن عبد الله جابر ابن عبد الله الأنصاري رضي الله عنه نبي أدرى نوكب على دعونا من الرابي أنا ري جابر رضي الله عنه ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാലലി മരീദിൻ ഒരു രോഗിയോട് പറഞ്ഞു ആ രോഗി സല്ലല വിസാദത്തിൻ തലയിണമ നിസ്കരിച്ചാണ് ഫറമ ബിഹ റസൂല തലയിണ എടുത്ത് എറിഞ്ഞു അപ്പൊ രോഗിനെ സന്ദർശിക്കുന്നതിന്റെ ഇത് പിന്നെ ഇത് അത് സുന്നത്താണ് അതേപോലെ തന്നെ ആ സന്ദർശന വേളയിൽ ആ രോഗിക്ക് ഫലപ്രദമായ കാര്യങ്ങൾ നിർവഹിക്കണം എന്നതിന്റെ പിന്നെ ഒരു അദബ് അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ ദീൻ എളുപ്പമാണ് ആർക്കും ഒരു ഭാരം വെച്ചിട്ടില്ല ഇയാളിങ്ങനെ സുജൂദ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മണ്ണ് പോയിട്ട് സുജൂദ് ചെയ്യാൻ മുമ്പ് ഒരു കയ്യില്ല അപ്പൊ തലയിണ വെച്ചിട്ട് അയിമ സുജൂദ് ചെയ്ത് ഒപ്പിക്കുകയാണ് അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇത് ഞെരുക്കല്ലാത്ത ദീനാണ് എളുപ്പമാണ് അതുകൊണ്ട് തന്നെ തലയിണ എടുത്ത് എറിഞ്ഞിട്ട് പറഞ്ഞ് സല്ലിയാലൽ അർദ് ഇനി ഇസ്തതഅത്ത് സാധിക്കുകയാണ് എങ്കിൽ നിലത്തെ സുജൂദ് ചെയ്യും വഇല്ല ഫഔമി ഈമാൻ അതില്ല എങ്കിൽ ആംഗ്യ ഭാഷയിൽ നിസ്കരിക്കുക പക്ഷെ സുജൂദ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം റുക്കുവിനേക്കാൾ അല്പം തല കുനിക്കണം ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഈ ഹദീസ് ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ബൈഹഖിയുടെ സുനനിൽ റിപ്പോർട്ട് ചെയ്തു ബിസനദിൻ ഖവി ഖവിയായ സനദോടുകൂടി അബു ഹാതിം ഇമാം അബു ഹാതിം sahaha walakinna alagil walakin sahaha Abu Hatim waqfahu yanal Imam Abu Hatim idine mauquf aanu ennadana sahih aakiyathu mauquf aayittu sahih ennu parnu adayathu pinne Imam Abu Hatim ഒരു ഹദീസിനെ സഹീഹാക്കുന്ന വിഷയത്തിൽ കർക്കശ നിലപാടുകാരനാണ്, സ്ട്രോങ് നിലപാടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്നൊന്നും സഹീഹാക്കൂല. അതുകൊണ്ട് തന്നെ ഇത് മർഫു ആയിട്ട് സഹീഹല്ല. അതാണ് ഇമാം അബൂ ഹാതിമിന്റെ അഭിപ്രായം. മർഫു എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മതങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് സഹീഹല്ല. പക്ഷെ ജാബിർ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർത്തുകൊണ്ട് സഹീഹാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ആകുമ്പോഴാണ് മൗഖൂഫ്. മൗഖൂഫ് പിന്നെ അബൂബക്കർ അൽ ഹനഫി എന്ന് പറയുന്ന റാവി ഇമാം സുഫിയാൻ സൗരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. സുഫിയാൻ സൗരിയിൽ നിന്ന് അബൂബക്കറുൽ ഹനഫി മാത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ചില മുലാഹദകളുണ്ട് ഈ റിപ്പോർട്ടിനെ കുറിച്ച്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ പറഞ്ഞത്, റവാഹുൽ ബൈഹഖിയു ബിസനദിൻ ഖവി, സ്ട്രോങ് ആയ പിന്നെ സനദ് കൊണ്ടാണ് ആര് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ബൈഹഖി റിപ്പോർട്ട് ചെയ്തത് എന്ന് ഇബ്നു ഹജർ പറഞ്ഞത്. പിന്നെ അബൂ ഹാതിം ഇത് മൗഖൂഫായിട്ട് സഹീഹാണ് എന്നാണ് അഭിപ്രായപ്പെട്ടത്. മർഫു ആയിട്ട് റസൂലിലേക്ക് ഉയർത്തിയിട്ട് ഇത് സഹീഹല്ല, പക്ഷെ മൗഖൂഫായിട്ട് ജാബിർ റളിയല്ലാഹുവിലേക്ക് ഉയർത്തപ്പെട്ട് ഇത് സഹീഹാണ് എന്നാണ് അബൂ ഹാതിം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഹദീസിനെ ബലപ്പെടുത്തുന്ന രീതിയിൽ ഇബ്നു അബ്ബാസിൽ നിന്നും മറ്റൊക്കെ റിവായത്ത് വന്നിട്ടുണ്ട്. ഈ ഹദീസിന്റെ റിപ്പോർട്ടിനെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ട് ഇബ്നു അബ്ബാസിൽ നിന്ന്, അതേപോലെ ഇബ്നു ഉമറിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഹദീസ് സഹീഹാണ്, ഹദീസ് സഹീഹാണ്, മർഫുവായിട്ട് സഹീഹാണ്, മർഫുവായിട്ട് സഹീഹാണ്. ഇതാണ് ഹദീസ്. ഇനി ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ഇത് പിന്നെ സഹുവിന്റെ സുജൂദുമായി ബന്ധപ്പെട്ടുള്ള ഹദീസുകള് വിശദീകരിക്കാം ഇൻഷാല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.